ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ, സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി സുവിശേഷ ഭാഗമായി ഞാൻ വായിച്ച വിശുദ്ധ വേദ ഭാഗത്തു നിന്നും അല്പനേരം ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9:1-11 വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ് ജോൺ chapter 9:11. ഇന്ന് നമ്മുടെ സഭയായി മെഡിക്കൽ മിഷൻ സൺഡേ ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് ഒരു പ്രത്യേക തീമും ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി സഭ ക്രമീകരിച്ചിരിക്കുന്നു. ജീസസ് ഹൂ ഹീൽസ്, സൗഖ്യമാക്കുന്ന യേശു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേക ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന വെളിവാക്കുന്ന ചില അടയാളങ്ങൾ, 7 ആ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വി ക്യാൻ സീ 7 ഇൻ ദാറ്റ് ഗോസ്പൽ. chapter 2 നമുക്ക് കാണാം, ജീസസ് ടേൺസ് വാട്ടർ ഇൻ ടു വൈൻ. അതിൻ്റെ 4 നമുക്ക് കാണാം, ഒഫീഷ്യൽ സണ്ണിന് അവൻ സൗഖ്യം കൊടുക്കുന്നു, രാജഭൃത്യൻ്റെ മകന് സൗഖ്യം കൊടുക്കുന്നതായിട്ട്. അതിൻ്റെ 5 ഹീലിംഗ് എ മാൻ അറ്റ് ദി പൂൾ, ഒരു പക്ഷവാതക്കാരന്, 38 ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യന് അദ്ദേഹം സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ 6 ജീസസ് ക്രൈസ്റ്റ് ഫീഡ്സ് 5000, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അടയാളം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. 9, അതായത് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗത്തിൽ, ജീസസ് ക്രൈസ്റ്റ് ഗേവ് സൈറ്റ് ടു ദി മാൻ ഹൂ ബോൺ ആസ് എ ബ്ലൈൻഡ്, അന്ധന് വെളിച്ചം കൊടുക്കുന്ന കർത്താവിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 11 ജീസസ് ക്രൈസ്റ്റ് ഈസ് റേസിങ് ലാസറസ് ഫ്രം ദി ഡെഡ്, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതിൻ്റെ 20 യേശു കർത്താവ് തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു, റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇങ്ങനെ 7 നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. യേശു കർത്താവ് ചെയ്ത 5 5th, അതായത് അന്ധന് വെളിച്ചം, മാൻ ബോൺ ബ്ലൈൻഡ്, ജന്മനാ അന്ധനായിട്ടുള്ള ഒരു മനുഷ്യന് കർത്താവ് കാഴ്ചശക്തി കൊടുക്കുന്നതാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്ന അടയാളം എന്ന് പറയുന്നത്. തൻ്റെ മഹത്വത്തെ വെളിവാക്കുന്ന 5 അടയാളമായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വേദഭാഗത്ത് നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ വേദഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ കാണാനായിട്ട് സാധിക്കും. വി ക്യാൻ സീ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദിസ് പാസേജ്. 1 നമുക്ക് കാണാം, ജീസസ് ഹൂ സീസ്, കാണുന്ന കർത്താവ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. കാഴ്ചയില്ലാത്തവൻ ഒരിക്കലും അവനെ കാണാൻ സാധ്യമല്ല, എന്നാൽ യേശു അവനെ കണ്ടു. സൗഖ്യത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ട് ആ കാഴ്ച മാറുകയാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല യേശു ഒരുവനെ കാണുന്നത്. യേശു ഒരുവനെ കാണുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ സമസ്ത ജീവിത മേഖലകളെയും അവൻ മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇവിടെ കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ അവനെ കാണുന്നുണ്ട്. അവർ കാണുമ്പോൾ അവൻ്റെ കുറവുകൾ എന്താണ് എന്ന് കാണാനാണ് ശ്രമിക്കുന്നത്. ഇവനാണോ പാപം ചെയ്തത്, ഇവൻ്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത് എന്നുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ ബലഹീന വശങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോൾ യേശു അവൻ്റെ ബലഹീനതകളെയും അവൻ്റെ രോഗത്തെയും അവൻ കടന്നു പോകുന്ന പരിമിതികളെയും കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല യേശു കർത്താവ് നമ്മളെ കാണുന്നത്. മറ്റുള്ളവർ നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെയും നിൻ്റെ ബലഹീനതകളെയും കാണാനായിട്ട് വ്യഗ്രത കാണിക്കുമ്പോൾ യേശു കർത്താവ് നിൻ്റെ ബലഹീനതകളെ ഉള്ളതുപോലെ അറിഞ്ഞ് അതിന് മാറ്റം വരുത്തുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഒരർത്ഥപൂർണമായ കാഴ്ചയാണ് അവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. കർത്താവ് ആർദ്രതയോടുകൂടിയാണ് ഈ മനുഷ്യനെ നോക്കുന്നത്. ഇന്ന് പലപ്പോഴും മനുഷ്യർ ആശ്വസിപ്പിക്കേണ്ടവർ, വാക്കുകളാൽ ആശ്വസിപ്പിക്കേണ്ടവർ, പ്രവൃത്തികളാൽ ആശ്വസിപ്പിക്കേണ്ടവർ, നോട്ടത്താൽ ആശ്വസിപ്പിക്കേണ്ടവർ മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് ഇവിടെ തൻ്റെ നോട്ടം കൊണ്ട് ആ മനുഷ്യനെ കാണേണ്ടതുപോലെ കാണുകയാണ്. മോശ എന്ന് പറയുന്ന പൈതൽ ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും സഹോദരിയും ആ കുടുംബവും മോശ എന്ന് പറയുന്ന പൈതൽ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ ഉപേക്ഷിച്ച് കളയാൻ മനസ്സില്ലാതെയാണ് അവരൊരു പെട്ടകമൊക്കെ പണിയുന്നതും നൈൽ നദിയുടെ ഓളത്തിൽ ആ പെട്ടകം ഇറക്കി വെക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവർ കാരണമായി തീർന്നത് ആ കുഞ്ഞിൻ്റെ മുഖത്ത് സൗന്ദര്യം ചൈതന്യം കാണാനായിട്ട് അവർക്കിടയായതുകൊണ്ടാണ്. മദർ തെരേസ ഇന്ത്യയിലേക്ക് വന്ന ഒരു സ്ത്രീയാണല്ലോ പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ. മദർ തെരേസ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഈ തെരുവീഥികളിൽ മരണാസന്നരായി കിടക്കുന്ന അനാഥ സഹോദരങ്ങളിൽ ഞാൻ യേശുവിൻ്റെ മുഖം കാണുന്നു. ഐ സീ ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ ദർ ഫേസസ്. മറ്റുള്ളവരുടെ മുഖത്ത് യേശുവിൻ്റെ മുഖം കാണാൻ സാധിക്കുമ്പോൾ നമുക്കവരോട് അനുകമ്പയുള്ളവരായി, ആർദ്രതയുള്ളവരായി, സ്നേഹമുള്ളവരായി, നന്മയുള്ളവരായി ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് യേശു കാണുന്ന ദൈവമാണ്, എന്നെ മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കാണുന്ന ദൈവമാണ്. രണ്ട്, ജീസസ് ക്രൈസ്റ്റ് ക്ലാരിഫൈസ് ഹിയർ. കർത്താവ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇവിടെ. എന്താണ് വ്യക്തമാക്കുന്നത്? ഇവിടെ ശിഷ്യന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യം എന്താണ്? അവർ ചോദിക്കുന്നുണ്ട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അവൻ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, രോഗത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം വന്നു? എന്തുകൊണ്ട് ഞാൻ ഈ ബലഹീനതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നു? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദുഃഖം വന്നു എന്ന് രോഗത്തിൻ്റെയും വേദനയുടെയും നെരുപ്പോടിൽ അകപ്പെടുമ്പോഴാണ് മനുഷ്യർ കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാരും ചോദിക്കുകയാണ്, ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ കുറ്റമാണോ ഇവനിങ്ങനത്തെ ഒരവസ്ഥ വരാൻ കാരണം? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്? പുറപ്പാട് പുസ്തകം 20:5, സംഖ്യാപുസ്തകം 14:18, ആവർത്തന പുസ്തകം 5:9 നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമ ചിന്താഗതി എന്ന് പറയുന്നത് പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം തലമുറകൾ തലമുറകളോളം കൈമാറി അനുഭവിക്കേണ്ടി വരും എന്നുള്ള ചിന്തയാണ്. പുറപ്പാട് പുസ്തകം 20:5 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. ഹിന്ദുമതവും ബുദ്ധമതവും ഒക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടുതലും ഈ പുനർജന്മ സിദ്ധാന്തങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതായത് ഈ തലമുറയിൽ ചെയ്യുന്ന ഇതിൻ്റെ ഫലം പുനർജന്മത്തിൽ അത് അനുഭവിക്കാൻ ഇടവരുമെന്നുള്ളതാണ് അവരുടെ വിശ്വാസം. മുജന്മ പാപത്തിൻ്റെ ഫലം അതിൻ്റെ ഫലമായി പുനർജന്മം ഉയർന്നതോ താഴ്ന്നതോ ആയി മാറ്റപ്പെടും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു പഴയ നിയമ ചിന്താഗതി, ഇങ്ങനെ ഈ ഹൈന്ദവ മതത്തിലും ബുദ്ധമതത്തിലും കാണുന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ പുതിയ നിയമ ചിന്താഗതിയിൽ കർത്താവ് അതിനല്പം തിരുത്തൽ വരുത്തുകയാണ്. കർത്താവ് തൻ്റെ കരുണ കൊണ്ടാണ് മനുഷ്യരെ കടാക്ഷിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ പാപം കൊണ്ട് അവർ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, എന്നാലും കർത്താവിൻ്റെ കൃപയ്ക്കാണ് അവിടെ പ്രാധാന്യം, അവിടുത്തെ സ്നേഹത്തിനാണ് പ്രാധാന്യം, അവിടുത്തെ സാന്നിധ്യത്തിനാണ് പ്രാധാന്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:42-43 നമ്മൾ കാണുമ്പോൾ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന് കർത്താവ് പറുദീസ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവൻ അനുതപിക്കുമ്പോൾ, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്ത ഒരു മനുഷ്യന് അവൻ്റെ അനുതാപവും അവൻ്റെ യഥാർത്ഥത്തിലുള്ള ഹൃദയത്തിൻ്റെ അനുഭവം കണ്ട് കർത്താവ് അവന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് എപ്പോഴും ശരിയല്ല. നിങ്ങളുടെ ചിന്താഗതികൾ ഒരുപക്ഷെ ശരിയായിരിക്കും, എന്നാൽ അതെപ്പോഴും ശരിയാവണമെന്നില്ല. മറിച്ച്, എന്തിനാണ് അവന് ഈ രോഗം വന്നത്? എന്തിനാണ് അവന് ഈ കഷ്ടത വന്നത്? എന്തിനാണ് അവന് ഈ പ്രയാസം വന്നത്? ഒറ്റ കാര്യമാണ് കർത്താവ് പറയുന്നത്, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഗോഡ് വാണ്ടഡ് ടു റിവീൽ ഹിസ് ഗ്ലോറി ഓൺ ദിസ് ഹ്യൂമൻ ബീയിങ്. ദൈവത്തിന് തൻ്റെ പ്രവൃത്തി ഈ മനുഷ്യനിൽ വെളിവാകേണ്ടതിനാണ് അവൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീസസ് ക്രൈസ്റ്റ് ക്ലാരിഫൈഡ് ദർ ഡൗട്ട്. കർത്താവ് വ്യക്തമാക്കുകയാണ്, ദൈവകൃപയ്ക്ക് പെയ്തിറങ്ങാനുള്ള ഒരു അനുഭവം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം ചെയ്യുന്ന പ്രവൃത്തി വെളിപ്പെടാനാണ് അവൻ ഈ അനുഭവം എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. മൂന്നാമതായി, ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു കർത്താവ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് റിമൈൻസ് സർട്ടൻ തിങ്സ് ഇൻ ദിസ് പാസേജ്. എന്താണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്? അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. പ്രവർത്തിക്കാനുള്ള സമയം ചുരുക്കമാണെന്നും ജീവിതത്തിലെ പ്രവർത്തിക്കാനുള്ള സമയം ആരും നഷ്ടമാക്കരുതെന്നും പ്രവർത്തിച്ചു കൂടാത്ത അനുഭവം വരുന്നു എന്നും കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാ കാലത്തെയും ക്രൈസ്തവ വിശ്വാസികൾക്ക്, കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് വലിയ വെല്ലുവിളിയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലവും നാം ഈ ഭൂമുഖത്ത് രാജാക്കന്മാരായി വിലസുമെന്നുള്ള ചിന്തയാൽ നാം ഈ ലോകത്തിൽ ജീവിപ്പാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ നൽകപ്പെട്ടിരിക്കുന്ന സമയം വളരെ ലിമിറ്റഡാണ്, വളരെ ഷോർട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ സമയം തക്കത്തിൽ വിനിയോഗിക്കണമെന്ന് കർത്താവ് വെല്ലുവിളിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരെ ഈ ഭാഗത്തിലൂടെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരുന്നു. അതുകൊണ്ട് അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നമ്മൾ ചെയ്യണം. കർത്താവ് ഇത് പറയുന്നതിലൂടെ, ഓർമ്മിപ്പിക്കുന്നതിലൂടെ അവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? താൻ ഈ ലോകത്ത് ചെയ്യുന്ന ശുശ്രൂഷ വളരെ ചുരുക്കമാണ് എന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ഈ രാത്രി പല ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അതൊരു അടയാളമായിട്ടാണ് നൈറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നിക്കോദിമോസ് യേശു കർത്താവിനെ കാണാൻ വരുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നോക്കുമ്പോൾ രാത്രിയിലാണ് വരുന്നതെന്ന് രേഖപ്പെടുത്തുന്നു. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരനുഭവമായിട്ട് നമ്മൾ കരുതണം. അതുപോലെ യേശു കർത്താവിനോടൊപ്പം പന്തിയിലിരുന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അപ്പകണ്ണം വാങ്ങി യൂദ രാത്രിയിലേക്ക് പോയി എന്ന് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അവൻ വെളിയിലേക്ക് പോയപ്പോൾ അപ്പോൾ രാത്രിയായിരുന്നു എന്ന് ആ ഭാഗത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഒരു അടയാളം പോലെ ആണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ്, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഈ ലോകത്തിൽ ഒരു ഷോർട്ട് പീരീഡിൽ ദൈവം നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ഒറ്റപ്പതിപ്പുള്ള പുസ്തകമാണ് ജീവിതമെന്നോർത്ത് ജീവിതത്തിൻ്റെ പ്രവൃത്തികളും ചിന്തകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ചെലവഴിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഹിയർ റിമൈൻഡഡ് സർട്ടൺ വാല്യുബിൾ തിങ്സ് ദാറ്റ് യു ആർ എ ട്രാവലർ ഓൺ ദിസ് എർത്ത്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് യുവർ ടൈം ഈസ് ഷോർട്ട് ആൻഡ് യു ഹാവ് ടു യൂട്ടിലൈസ് യുവർ ടൈം എഫക്റ്റീവ്ലി ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ഹിസ് കിങ്ഡം എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നാലാമതായിട്ട് കർത്താവ് ഇവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഹു റിവീൽഡ് ഹിംസെൽഫ്. അവൻ അവനെ തന്നെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് തന്നെ തന്നെ ഈ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ വെളിവാക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഹു റിവീൽസ് ഹിംസെൽഫ്. കൂടാരപ്പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കൂടാരപ്പെരുന്നാളിൽ ദീപക്കാഴ്ചകളാണ് ചുറ്റും. കണ്ണഞ്ചിപ്പിക്കുന്ന, കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന, മനസ്സിന് സന്തോഷം തരുന്ന ദീപക്കാഴ്ചകളാണ് എല്ലാ ചുറ്റുവട്ടത്തും. അവിടെ ദീപങ്ങളുടെ സന്തോഷം, ദീപങ്ങളുടെ ആനന്ദം അനുഭവിക്കാതെ ഇരുട്ടിൻ്റെ അനുഭവത്തിലായിപ്പോയ ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതിലൂടെ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഈ ലോകത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം ഞാനാണ് എന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ കാണുന്ന, യു ആർ സീയിങ് ഗ്ലിറ്ററിങ് ആൻഡ് ഗ്ലാമറിങ് ലൈറ്റ്സ് ഇൻ ദിസ് വേൾഡ്, ബട്ട് മോർ ദാൻ ദിസ് ലൈറ്റ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഹു ക്യാൻ ഗീവ് ലൈറ്റ് ടു ദ ഹ്യൂമൻ ബീയിങ്. മനുഷ്യർക്ക് പ്രകാശം പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന യഥാർത്ഥത്തിലുള്ള വെളിച്ചം ഞാനാണ് എന്ന് കർത്താവ് അസംഗീതമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരീശന്മാരെ, ശാസ്ത്രിമാരെ ഒക്കെ നമുക്കറിയാം, അവർ ഈ വെളിച്ചമാകുന്ന കർത്താവിനെ അഭിമുഖീകരിച്ചെങ്കിലും ജ്ഞാനത്താൽ വെളിവുള്ളവരാണെന്ന് അവർ പ്രശംസിച്ചെങ്കിലും അന്ധതയുടെ ലോകത്തിൽ തിമിരം ബാധിച്ചവരായിട്ടാണ് അവർ ജീവിച്ചത്. കുറ്റങ്ങളല്ലാതെ, കുറവുകളല്ലാതെ ഒന്നും യേശുവിൽ കണ്ടുപിടിക്കാൻ പരീശന്മാർ ശ്രമിച്ചില്ല. എന്നാൽ പിറവിയിലെ കുരുടനായ ഈ മനുഷ്യൻ വെളിച്ചമാകുന്ന യേശുവിനെ അഭിമുഖീകരിച്ചപ്പോൾ ഹി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദിസ് മാൻ ക്യാൻ പ്രൊവൈഡ് എ കംപ്ലീറ്റ് ഹീലിംഗ് ടു മീ, എനിക്ക് സൗഖ്യം തരാൻ ഈ മനുഷ്യന് കഴിയുമെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ, വെളിച്ചത്തെ അഭിമുഖീകരിച്ചപ്പോൾ അന്ധന് സൗഖ്യം ലഭിക്കുകയാണ്. വെളിച്ചത്തെ സ്വീകരിക്കാൻ അവൻ മനസ്സ് വെച്ചപ്പോൾ അവന് സൗഖ്യം ലഭിക്കുകയാണ്. വെളിച്ചം ചലനാത്മകമാണ്, അത് നിശ്ചലമല്ല. വെളിച്ചത്തിന് മുമ്പിൽ ഇരുളികൾക്ക് സ്ഥാനമില്ല. വെളിച്ചത്തിന് മുമ്പിൽ അന്ധകാരം വഴിമാറും. വെളിച്ചത്തിന് മുമ്പിൽ പാപത്തിൻ്റെ കഠോരത വഴിമാറും. വെളിച്ചത്തിൻ്റെ മുമ്പിൽ എല്ലാം ഇല്ലാതെയാകും. ഈ വെളിച്ചം ചലനാത്മകമാണ്, അത് ജീവനെ കൊടുക്കുന്ന വെളിച്ചമാണ്. എല്ലാ കാലത്തും ഇരുളും വെളിച്ചവും തമ്മിൽ പോരാട്ടമുണ്ട്, അത് ഇന്നത്തെ കാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്നു. വെളിച്ചമാകുന്ന യേശുവിനെ തങ്ങളുടെ ഹൃത്തടത്തിൽ സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് ഈ ഭാഗം അസന്നിഗ്ധമായി നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും അവസാനമായി ഒരു ചിന്ത കൂടി ഞാൻ പറയട്ടെ. ജീസസ് ക്രൈസ്റ്റ് ഹു ഹീൽസ്, സൗഖ്യമാക്കുന്ന യേശു. ഇവിടെ കർത്താവ് ചെയ്യുന്ന സൗഖ്യദായക പ്രക്രിയയിൽ ചില പ്രോസസ്സുണ്ട്. ഒന്ന്, അവൻ തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറവൻ്റെ കണ്ണിൽ പൂശി, എന്നിട്ട് അവനോട് പറയുന്നു, നീ ചെന്ന് ശിലോഗാം കുളത്തിൽ കഴുകുക. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22-ഉം 26-ഉം വാക്യങ്ങളിലൊക്കെ നമുക്ക് ഈ തുപ്പലിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതികളിൽ പോലും ഈ തുപ്പലിന് ഔഷധ ഗുണമുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, യേശു ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അതവൻ്റെ കണ്ണിൽ പൂശുകയാണ്. ഈ ഭാഗം കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യമാണ്. ജനസിസ് ചാപ്റ്റർ 2:7 വി ക്യാൻ സീ ദ ഓൾമൈറ്റി ഗോഡ് ക്രിയേറ്റഡ് ദ ഹ്യൂമൻ ബീയിങ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. തൻ്റെ സ്വന്തം കയ്യാൽ നിലത്തപ്പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട്, മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ തൻ്റെ സൃഷ്ടിക്ക് ഒരു വികലത വന്നപ്പോൾ, തൻ്റെ സൃഷ്ടി അന്ധകാരത്തിലേക്ക് തള്ളപ്പെട്ടപ്പോൾ, തൻ്റെ സൃഷ്ടി പിറവിയിലെ സുന്ദരമായ പ്രകൃതിയെ കാണാതെ ഇരുളിൻ്റെ അഗാധതയിൽ അഭിരമിച്ചപ്പോൾ വെളിച്ചമാകുന്ന കർത്താവ് സൃഷ്ടിപ്പിൽ ദൈവത്തോടൊപ്പം ചേർന്ന് പങ്കെടുത്ത ഏകജാതനായ പുത്രൻ തൻ്റെ സ്വന്തം കയ്യാൽ നിലത്തിലെ ചേറുകൊണ്ട് തന്നെ അവൻ്റെ വികലതയെ മാറ്റുന്നു. കർത്താവ് തൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ വീണ്ടും അത് ഒന്നുകൂടെ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. ദൈവം എങ്ങനെയാണ് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ ഇതാ കർത്താവ് ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് പറയുന്നു, ശിലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ശിലോഹാം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അയക്കുന്നവനെന്നാണ് ആക്ച്വലി. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് എ പാസീവ് വോയിസ്, അയക്കപ്പെട്ടവനെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആക്ച്വലി ഈ കുളത്തിൻ്റെ പേര് ഇതാണ് അർത്ഥമെങ്കിലും യേശു കർത്താവ് അയക്കപ്പെട്ടവനാണ്. എന്തിനാണ്? അന്ധതയിൽ കിടക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കാൻ, ബലഹീനരെ വിടുവിക്കുവാൻ, ചങ്ങലകളുടെ പാപത്തിൻ്റെ ചങ്ങലയിലായിരിക്കുന്നവരെ പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ക്രിസ്തു എന്ന് വെളിവാക്കുന്നതാണ് ഈ സൗഖ്യദായക ശുശ്രൂഷ. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 6-7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 6-7 വരെ, യഹൂദ സാവധാനത്തോടെ ഒഴുകുന്ന ശിലോഹാം വെള്ളത്തെ നിരസിച്ചു. അത് കാരണത്താൽ യഹോവ പെരുവെള്ളത്തെ അവരുടെ മേൽ വരുത്തും. നോക്കി എത്ര സുന്ദരമായൊരു വാക്യം. യഹൂദ സാവധാനത്തോടെ ഒഴുകുന്ന ശിലോഹാം വെള്ളത്തെ നിരസിച്ചു. അത് കാരണത്താൽ യഹോവ പെരുവെള്ളത്തെ അവരുടെ മേൽ വരുത്തും. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവർ ദൈവത്തെ മറന്നു. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വഴികളിൽ സഞ്ചരിച്ചില്ല. നന്മകൾ അനവധി കൊടുത്തിട്ടും അവർ ദൈവത്തെ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ആത്മീയ അന്ധതയിലേക്ക് ആണ്ടുപോയി. അവരുടെ മേൽ ദൈവം പെരുവെള്ളത്തെ വരുത്തുമെന്നാണ് പ്രവാചകൻ പ്രവചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയും നടക്കുന്നത് അതാണ്. യേശു കർത്താവ് ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ തങ്ങളുടെ കൂടെ നടക്കുന്നത്, തങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് തിരിച്ചറിയാതെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കണ്ണ് കുരുടായപ്പോൾ അവർ ഈ ശിലോഹാം വെള്ളത്തെ, അയക്കപ്പെട്ടവനെ അവർ നിരസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഞാനതൊരു ഹോംവർക്കായിട്ട് തരികയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് തരാം. നിങ്ങൾ വീട്ടിൽ പോയി ഈ മനുഷ്യൻ്റെ റെസ്പോൺസൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം നേരിടുന്ന ചാലഞ്ചസൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 9-ാം അധ്യായം മുഴുവൻ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നെന്നറിയാമോ? കർത്താവിനെ അനുസരിച്ച് പിന്നീട് പരീശന്മാരൊക്കെ അവനോട് ചോദിക്കുമ്പോൾ അവൻ ഏറ്റു പറയുകയാണ്, എനിക്ക് സൗഖ്യം തന്നത് പ്രവാചകനാണെന്ന്. അവനെ അവർ പുറത്താക്കുമ്പോൾ യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ ഒന്നുകൂടെ പുതുക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനമുള്ളവർ, കണ്ണ് കാണുന്നവർ കാണാതെ പോകുന്ന കാഴ്ചയുടെ കമനീയത, കണ്ണ് കാണാത്തവൻ നൊടിനേരം കൊണ്ട് കാഴ്ച കിട്ടിയവൻ എന്തു ചെയ്തു? പെട്ടെന്ന് അവൻ തിരിച്ചറിയുകയാണ്, ഇവനാണ് യഥാർത്ഥത്തിൽ ദൈവപുത്രനെന്ന്. കാഴ്ചയുള്ളവർ എത്രയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ തിരിച്ചറിയാതെ പോയ കാര്യം യേശു കർത്താവിനെ അവൻ ഉള്ളത്തിൽ കൈക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാഗത്ത് നിന്ന് ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കുവച്ചത്. ഒന്ന്, ജീസസ് സീസ്. അവൻ നമ്മളെ കാണുന്നു. മറ്റുള്ളവർ കാണുന്നത് പോലെ അല്ല അവൻ നമ്മളെ കാണുന്നത്. മറ്റൊന്ന്, ഹീ ക്ലാരിഫൈസ്. അവൻ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നു. ഇവർ പലതും ഇവരും പറഞ്ഞു, ഇവൻ ചെയ്ത പാപം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്നാൽ യേശു പറയുന്നു, ചെയ്ത പാപം കൊണ്ടല്ല, ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് കൊണ്ടാണ്. പിന്നീട് ജീസസ് ക്രൈസ്റ്റ് റിമൈൻസ്. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. പിന്നീട് കർത്താവ് പറയാൻ ശ്രമിക്കുന്ന തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. ഏറ്റവും അവസാനം കർത്താവ് അവനെ സുഖപ്പെടുത്തുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? യേശുവിനെ അനുസരിച്ചു, യേശു പറഞ്ഞതുപോലെ ചെയ്തു. ഹീ സറണ്ടേഡ് ഹിംസെൽഫ് ബിഫോർ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഒബെയ്ഡ് ഹിസ് കമാൻഡ് ആൻഡ് ഹീ ഗെറ്റ് ക്യൂർഡ്. അവൻ സൗഖ്യം പ്രാപിച്ച വ്യക്തിയായിട്ട് ചെന്ന് എല്ലാവരോട് സാക്ഷ്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ജ്ഞാനത്താൽ അന്ധരായിപ്പോയവർ കർത്താവിനെ തിരിച്ചറിയാതിരിക്കുമ്പോൾ ഈ മനുഷ്യൻ സൗഖ്യത്തിലൂടെ കർത്താവിനെ തിരിച്ചറിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് സൗഖ്യം തരുന്ന, വഴി നടത്തുന്ന, യഥാർത്ഥ വെളിച്ചമാകുന്ന കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് മുറുകെ പിടിച്ച് നമുക്ക് ഈ ലോകയാത്രയിൽ മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ സൗഖ്യം തരുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ്റെ സൗഖ്യത്താൽ സാക്ഷികളായി ജീവിപ്പാൻ നമ്മളെ തന്നെ ദൈവമുൻപാകെ സമർപ്പിക്കാം. ഞാൻ ഈ സമയത്ത് മിസ്റ്റർ ജോർജ് മത്തായി ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്.